കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായിന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാവുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും വരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനു തന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ മാർഗം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണിവയ്ക്കുകയും വരുത്. കള്ളന അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിനു പകരം ശത്രുവായി തീരരുത്. മകനെ, ചെറുപ്പം മുതൽ ഞാൻ ഉപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശിയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക സാധ്യം. അവളവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനത്താൽ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്തിന്റെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി നൽകും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടിക്കാരനതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശം അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടിവീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവനെ വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ച് ഉറച്ച് ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്ന അങ്ങനെ കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംഭോജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്ക് കേൾക്കുവീൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകളും നൽകരുത്. നീ മനസ്സ് മാറി തിരികെ ചോദിച്ചേക്കാം, ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും. ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി അഖിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകിയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അതാപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്ന ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് വരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം മാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. ബാറയ്ക്കുമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:12. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരെ ചിലർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്തേന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്നെ എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ബാറിക്കുമോ? സങ്കീർത്തനം. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല വൽപ്പനങ്ങളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചിരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു പറയുമോ?
നമുക്ക് നമസ്കരിക്കാം. ദാവനും പുത്രനും പരിശുദ്ധരോഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. പൗത്തുവിശുദ്ധ പത്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെയും സ്വസ്ഥതയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാവിധ കൃപകളും ചൊരിഞ്ഞു തരണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യാം. കാലിൽ കല്ലിൽ തട്ടാത്ത വണ്ണം പ്രതിസന്ധികളായിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അതിലേക്ക് മധ്യത്തിൽ തന്റെ ബലമുള്ള ഭുജങ്ങളെ നീട്ടി നിമിഷം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഹൃദ്യമായി ആരാധിക്കാൻ ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഇപ്പോഴിതിന് നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമനസിനെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നിയ മാമന്മാർ മാപ്തി കോർപ്പസ് കോപ്പാച്ചൻ, വി സി വർഗീസ് കോർപ്പസ് കോപ്പാച്ചൻ, അതുപോലെ തന്നെ വന്നിയ എസ് പി പ്രകാശച്ചൻ, പി സി യോറച്ചൻ, സക്കരയാറമ്പാച്ചൻ, തമ്പാനച്ചൻ, ദൂരം ചായയുടെയുമായി ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പി സി യോറച്ചനെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരുവാൻ ദൈവം തമ്പുരാൻ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിൽ 229 നന്ദിയാൽ എന്നുള്ള തിങ്ങുക സ്തോത്രത്തിൽ പല്ലവി പാടിടും എന്നുള്ള ഗീതം ദൈവഭാഗ്യം സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാ സ്തോത്രത്തിൽ പല്ലവി പാടിടും എണ്ണമില്ല
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഭാഗ്യമോറിന്റെ കർത്താവെ, നിന്നെ ആശ്രയിപ്പാലും നിന്നെ അഭയപ്രായപ്പാലും നിന്നെ വിളിപ്പാലും എന്റെ വേദനകൾക്ക് വൈദ്യനും എന്റെ കുറ്റങ്ങൾക്ക് പരിഹാരവും നിന്നോട് യാചിപ്പാലും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവെ, നിന്റെ കൽപ്പനകളെ ആചരിപ്പാലും അതിനാൽ ഞാൻ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാലും എന്നെ യോഗ്യനാക്കണമേ. അനീതികളിൽ നിന്നും അകന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു ഈ ലോകത്തിൽ ജീവിപ്പാൻ എനിക്ക് കൃപ അരുളണമേ. എന്റെ കർത്താവെ, ഈ ലോകത്തെ സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ സ്ഥല നല്ല അവസാനം എനിക്ക് നൽകണമേ. മുഖപ്രസാദവും സ്ഥല മനുഷ്യരും സ്തുതിക്കത്തക്കതുമായ പ്രവൃത്തികളും ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ആ ലോകത്ത് നിന്റെ ഭയങ്കര സുവാസത്തിന് മുൻപാകെ പ്രസാദവും എനിക്ക് നൽകണമേ. സന്തോഷങ്ങളുടെ മണവറയിലെ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിനും എന്നെ യോഗ്യനാക്കണമേ. പഴയ നിമകാലത്തും പുതിയ നിമകാലത്തുമുള്ള സ്ഥല പുണ്യവാന്മാരുടെയും ജയം ധരിച്ചോളും. വിശുദ്ധന്മാരുടെ നാഥയുമായ തിരുമാതാവുന്ന പരിശുദ്ധകനി മറിയാമ്മയുടെയും പ്രാർത്ഥനയായ തന്നെ വാഴയ്ക്കുമോർ ശവകൂല സുബാൻ മീൻ.
കർത്താവിന്റെ വലിയ മഹത്തേരിക്കപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച നമുക്ക് സങ്കല്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഭാഗം നമ്മൾ സമർപ്പിക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ സന്നിധിയിൽ സ്വീകാരയോഗ്യമാകണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യാചിക്കുകയും ചെയ്യാം. അനുനിമിഷം നമ്മളെ കരുതുന്ന ദൈവത്തെ ഹൃദയം കൊണ്ടറിയുവാനും അറിവ് ആരാധനയായി, ആരാധന നമ്മളിലെ സമർപ്പണമായി രൂപപ്പെടുവാൻ പരിലസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും മരണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രലോഭനങ്ങൾ മൂലമുള്ള ബന്ധങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്നൊക്കെ അല്പം ശാന്തതയും സ്വസ്ഥതയൊക്കെ കണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിൽ ആ ദൈവ ചൈതന്യം ശക്തമായി വളരുമ്പോഴാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം അറിയാതെയല്ല, അല്ലെങ്കിൽ നമ്മൾ പരിപൂർണ പാപികളായിട്ടൊന്നുമല്ല എങ്കിൽ തന്നെയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയുവാനും കൂടുതൽ ആ ദൈവ സാന്നിധ്യ ബോധം നമ്മളിൽ തിരിച്ചറിയുവാനുമുള്ള മുഖാന്തരങ്ങളായി തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പാപത്തിന്റെയും പ്രതിബന്ധങ്ങളുടെ ഉയർന്ന മതിലുകളൊക്കെ സുതാര്യ വഴികളായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന സുതാര്യ വഴികളായി ദിശ മാറ്റപ്പെടുന്നത്. ഓരോ നിമിഷവും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ഒക്കെ ഉള്ള മുഖാന്തരങ്ങളായി നമ്മുടെ ഈ കൂട്ടായ്മ ആയി തീരട്ടെ. 145 സങ്കീർത്തനം 8 വാക്യം വളരെ സുപരിചിതമാണ്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ദൈവ സാമീപ്യം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആരൊക്കെ ഉണ്ടായിരുന്നാലും പ്രതീക്ഷയുടെയും സൗഖ്യത്തിന്റെയും സഹായത്തിന്റെയും ഒക്കെ ശബ്ദം ആരിൽ നിന്നൊക്കെ നമുക്കുണ്ടായാലും ഉയരങ്ങളിലെ ദൈവത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ അവതാരത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവും കൃപയും കണ്ടെത്താനായില്ലെങ്കിൽ മറ്റെല്ലാം പ്രയോജനീഭവിക്കുന്നതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചാൽ അടുത്തു വരുന്ന തമ്പുരാനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. ഇതിന് മുതലൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ നോഹയെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് കൂടെ നടന്നു. ഒരുപക്ഷെ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, അതിനേക്കാൾ ഉപരി ആ ദൈവ കൃപയിലും ദൈവ സാന്നിധ്യ ബോധത്തിലും ദൈവ കൽപ്പനയ്ക്കും ചേർന്ന് നടക്കുന്ന ഒരു അനുഭവമാണ് ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് പറയുന്നത്. വഴി മാറ്റുന്ന പ്രതിസന്ധികൾ അനവധി വന്നാലും എവിടെയെങ്കിലും ദിശ മാറിപ്പോകാതെ ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകുന്നതും നമ്മുടെ അന്ത്യത്തിന് പൂർണ്ണതയുണ്ടാകുന്നതും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ മുമ്പാകെ വരുന്ന പ്രതിബന്ധങ്ങൾ എന്തുമാകട്ടെ, പ്രയാസങ്ങൾ എന്തുമാകട്ടെ, അവിടെയെങ്ങും അങ്ങയുടെ പാതകളെ വ്യതിചരിച്ച് പോകത്തക്ക വണ്ണം ഉള്ള ബലഹീനതയിലേക്ക് വീഴാതിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പോകുന്ന ഏത് വഴിയിലും യഹോവ സമീപസ്ഥനാകത്തക്കവണ്ണം, അങ്ങയിൽ മനസ്സും ശരീരവും ചേർത്ത് വെക്കത്തക്കവണ്ണമുള്ളൊരു ആത്മീയ ദിശാബോധങ്ങളിലേക്ക്, അല്ലെങ്കിൽ അറിവിന്റെയും ഔന്നിത്യമുള്ള ജ്ഞാനത്തിന്റെയും തലങ്ങളിലേക്ക് മനസ്സും ശരീരമൊക്കെ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട പി സി ജോർജച്ചനാണ്. ഒട്ടും പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമില്ലല്ലോ. ചിലപ്പോഴും ആവശ്യപ്പെടുമ്പോഴൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാവുകയും സാധാരണ ഒരു ധ്യാനചിന്ത എന്നതിനേക്കാൾ അപ്പുറമായി ഇതിനൊപ്പം പുതിയ അറിവിന്റെ മേഖലയിലേക്കൊക്കെ നമ്മുടെ മനസ്സുകളെ വ്യതിചലിക്കുന്ന, നമ്മളെ നയിക്കുന്ന ഒരു അറിവൊക്കെ പകർന്നു തരാൻ കഴിവുള്ള അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവോധന ശുശ്രൂഷ മേഖലയിലൊക്കെ ആത്മീയമായിട്ടുള്ള പാഠം തെളിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛനാണ്. ഇന്ന് അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നത് വളരെയധികം സന്തോഷവും സംശയമൊന്നുമില്ല എൻ്റെ അത്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ അനിതാപത്തിന്റെ ഏതാനും കീർത്തനങ്ങൾ ദൈവമാകെ സമർപ്പിക്കാം. അതിനുശേഷം അച്ഛൻ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമേ എന്നുള്ള ഗീതത്തിന്റെ രണ്ട് അവസാനമൊക്കെ വരുന്ന രണ്ടു മൂന്ന് അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചു വിടട്ടെ എന്ന് ആനുഭവിക്കുന്ന ഭാഗം നമുക്ക് വായിക്കാം.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽക്കർമ്മങ്ങൾക്കായ
ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. അഭിയന്യ തിരുമേനി ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ വന്നിയ വൈദിക ശ്രേഷ്ഠതയെ, ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏറെ വർഷങ്ങളായി ശുശ്രൂഷയോട് ചേർന്ന ബലഹീനനായ എനിക്കും നിൽപ്പാൻ ദൈവം അവസരം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്നിങ്ങനെ ഒരു അവസരം നൽകിയതിൽ ബഹുമാനപ്പെട്ട അച്ഛനോടും അഭിയന്യ തിരുമേനിയോടും ഒക്കെയുള്ള നന്ദിയ സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ്. ഇനി കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തിക്കോസ്തു വരെയുള്ള ദിവസങ്ങളിൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂടുതലായി അറിയുവാനും പുതുക്കുവാനും ഒക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസ് ഏവൻഗലിസ്തായുടെ സുവിശേഷം 24:49 വാക്യം, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ആൻഡ് ബിഹോൾഡ് ഐ ആം സെൻഡിങ് ദ പ്രോമിസ് ഓഫ് മൈ ഫാദർ അപ്പോൺ യു ബട്ട് സ്റ്റേ ഇൻ ദ സിറ്റി അണ്ടിൽ യു ആർ ക്ലോത്ത് വിത്ത് ദ പവർ ഫ്രം ഓൺ ഹൈ. ഉയരത്തിൽ നിന്നുള്ള ഈ ശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്നുള്ളത് പിന്നീട് പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ ശിഷ്യന്മാരുടെയും നേതൃത്വത്തിൽ 120 വരുന്ന സംഘം അവിടെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി ആവസിക്കുന്നതാണല്ലോ പെന്തിക്കോസ്റ്റ് പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് സഭയെ നടത്തുന്നത്. സഭയിലെ മക്കളാകുന്ന കർത്താവ് തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവമായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തേണ്ടതും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ ഈ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിലായിട്ട് എന്നെയും ചിന്തിപ്പിക്കുന്നതായ മറ്റൊരു വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 9 ഒന്നാം വാക്യം, ലൂക്കോസ് 9:1, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 9:1. And he called the 12 together and gave them power and authority over all demons and to cure diseases. And he sent them out to proclaim the kingdom of God and to heal. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൌഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൌഖ്യം വരുത്തുവാനും അവരെ അയച്ചു. രണ്ട് കാര്യങ്ങളാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൌഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പവർ ആൻഡ് അതോറിറ്റി. ഈ രണ്ട് കാര്യങ്ങളിൽ ബലഹീനായ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പട്ടംകുട വഴിയായിട്ടൊക്കെ നമുക്ക് അധികാരമൊക്കെ ലഭിക്കും. വി വിൽ ഗെറ്റ് അതോറിറ്റി ത്രൂ ഓർഡിനേഷൻ. പക്ഷേ അതിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമുണ്ട്, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. വിശുദ്ധ മാമോദീസയിലൂടെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പകരപ്പെടുന്നതാണ്, ശക്തിയും അധികാരവും. വിശുദ്ധ മോറോനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അധികാരവും ഓരോ വിശ്വാസികൾക്കും നൽകപ്പെടുന്നതാണ്. പക്ഷെ ഈ അധികാരം നമുക്കെപ്പോഴും ഉണ്ട്, അത് പ്രയോഗിക്കാനും നമുക്കിഷ്ടമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ ആവസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പിതാവ് എന്നുള്ള നിലയിൽ, മാതാവ് എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ, അല്ലെങ്കിൽ പലരുടെ മേലും നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിലും ഒക്കെ ഈ പലപ്പോഴും ഈ അധികാരം വിനിയോഗിക്കുവാൻ തക്കവണ് നമുക്ക് താല്പര്യം. അതിന് ശക്തി നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ എപ്പോഴും എന്നെ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കുന്നതായ ഒരു വാക്യം ആയതുകൊണ്ട് പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നൈസീൻ ക്രീഡ് നമ്മൾ ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്: സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ, നിവ്യന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹ എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്ഥിരം നമ്മൾ ചൊല്ലുന്നതാണെങ്കിലും നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഞാൻ ഉച്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇൻ ദ വൺ ലിവിംഗ് ഹോളി സ്പിരിറ്റ്, ദ ലൈഫ് ഗിവിംഗ് ലോർഡ് ഓഫ് ഓൾ, ഹു പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ ആൻഡ് ഹു ടുഗദർ വിത്ത് ദ ഫാദർ ആൻഡ് ദി സൺ ഈസ് വർഷിപ്ഡ് ആൻഡ് ഗ്ലോറിഫൈഡ്, ഹു സ്പോക്ക് ത്രൂ ദി പ്രൊഫറ്റ്സ് ആൻഡ് ദി അപ്പോസ്റ്റിൽസ്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ വൈകിട്ട് നമ്മൾ ഉരുവിടുന്നതായ വേദഭാഗം, അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ഓഫ് ലൈഫ്. സകലത്തെയും സകലത്തിന് ജീവൻ നൽകുന്നതായ കർത്താവാണ്. ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിംഗ് ഓവർ വാട്ടേഴ്സ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതാണ്. ഗിവർ ഓഫ് ലൈഫ് എന്നുള്ളതാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്, ജീവൻ നൽകുന്ന കർത്താവ് എന്നുള്ളത്. അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 2:7 നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീരുന്നത് തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വരുമ്പോഴാണ്. അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, അവനിങ്ങനെ ഒരു രൂപമായിട്ട് കിടക്കുകയാണ്. ഹി ഹാസ് ഗെറ്റിംഗ് ദ ബീയിങ് ത്രൂ ദ ബ്രത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശ്വാസം വഴിയായിട്ടാണ് അവന്റെ ഉണ്മ അവനിലേക്ക് സന്നിവേശിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ റൂഹ അല്ലെങ്കിൽ ബ്രത്ത് ഓർ വിൻഡ് എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പം ജീവശ്വാസം അവന്റെ ഉള്ളിൽ ഊതി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, റൂഹയാണ്. ആ ജീവശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അതിന്റെ ശക്തിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത്. യെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. യെസ്കേൽ പ്രവചനത്തിന്റെ 37 അധ്യായത്തിൽ നമുക്കറിയാം, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ആ ഭാഗം ഇങ്ങനെ വളരെ നമുക്ക് പരിചിതമായ വേദഭാഗമാണല്ലോ. അത് വായിച്ചു താഴോട്ട് വരുന്ന സമയത്ത് 5 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അസ്ഥികളെന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടതാണ്, സകലത് നഷ്ടപ്പെട്ടു. ഇനി അസ്ഥികളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഒരു റീബർത്ത് ദൈവം അവർക്ക് നൽകുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. 2 പ്രാവശ്യം കൂടെ പറയാം, ഞാൻ ശ്വാസം വരുത്തും. ശ്വാസം എന്നുള്ളത് റൂഹ എന്നുള്ളതാണ്, ആത്മാവ് എന്നുള്ളതാണ്. പിന്നീട് 9 വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, കം ഫ്രം ദ ഫോർ വിൻസ് ഓഫ് ബ്രത്ത് ആൻഡ് ബ്രീത്ത് ഓൺ ദീസ് സ്ലെയിൻ ദറ്റ് ദേ മേ ലീവ്. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ 4 വശങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടായി ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന്, ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് നമ്മളിലുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ഓഫ് ലൈഫ്, ആ ജീവൻ നമുക്ക് തിരികെ നൽകി നമ്മളെ ശക്തിപ്പെടുത്തുന്നതായ പരിശുദ്ധാത്മാവാണ്. അതൊരു വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോഴും ഗിവർ ഓഫ് ലൈഫ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. 104 സങ്കീർത്തനം 30 വാക്യത്തിൽ വായിക്കുന്ന സാംസ് 104:30, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. വെൻ യു സെൻഡ് ഫോർത്ത് യുവർ സ്പിരിറ്റ് ദേ ആർ ക്രിയേറ്റഡ് ആൻഡ് യു റിന്യൂ ദ ഫേസ് ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ശ്വാസം മൂലമാണ് സൃഷ്ടി നടക്കുന്നത്. ക്രിയേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസം മൂലം പരിശുദ്ധാത്മാവ് മുഖാന്തരമാണെന്ന് വീണ്ടും നമ്മൾ കാണുന്നു. ഒരു വാക്യം കൂടി സൂചിപ്പിച്ച് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇയോബിന്റെ പുസ്തകം 33:4, Job 33:4, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് മെയ്ഡ് മീ ആൻഡ് ദ ബ്രത്ത് ഓഫ് ദ ഓൾമൈറ്റി ഗിവ്സ് മീ ലൈഫ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഗിവർ ഓഫ് ലൈഫ് എന്ന് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും എന്ന് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സൃഷ്ടിശക്തിയെ തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ് എന്റെ 1 ചിന്ത. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചത് പരിശുദ്ധാത്മാവ് സൃഷ്ടിശക്തിയുള്ളതാണ്. ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിൽ നിന്ന് സൂചിപ്പിച്ചു. അതിനെ തിരികെ പിടിക്കുവാൻ തക്കവണ്ണം രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലുകയും പരിശുദ്ധാത്മാവിനെ പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ശക്തി നമുക്ക് തിരിച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗിവർ ഓഫ് ലൈഫ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരവും ശക്തിയും, അധികാരം നമുക്കുണ്ട്, ആ ശക്തി തിരികെ കിട്ടുവാൻ തക്കവണ്ണം ജീവൻ നൽകുന്നതായ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ പ്രത്യേകിച്ച് പെന്തിക്കോസ്തയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. 2 ഇവിടെ നമ്മൾ കാണുന്നതായ കാര്യം, ഇത് അറിവിനു വേണ്ടി മാത്രം സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. 2 കാര്യം, പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ എന്നുള്ളതാണ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ഈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് തിയോളജി തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തരം ഇത് തന്നെയാണ്. വെസ്റ്റേൺ പ്രത്യേകിച്ച് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിൽ അവർ പറയുന്നത് പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ ആൻഡ് ദി സൺ എന്നാണ് പറയുന്നത്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ തിയോളജിയിൽ അത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ ഫിലിയോക്ക് കോൺട്രവേഴ്സി എന്നാ പറയുന്നത്. നമ്മളിൽ ഏറെ പേർക്കും പരിചയമുള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ സൂചിപ്പിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫ്രം ദ സൺ എന്നും കൂടി അവരുടെ തിയോളജിയിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ, പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറയാനായിട്ട് കാര്യം? അത് യോഹന്നാന്റെ സുവിശേഷം 15:26 യോഹന്നാൻ 15:26 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുമെന്ന. അപ്പോൾ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഐ വിൽ സെൻഡ് ടു യു ഫ്രം ദി ഫാദർ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഹു പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ. വളരെ ക്ലിയർ ആയിട്ട് അവിടെ ഹു പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ, പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ എന്ന് സൂചിപ്പിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ തന്നെ പുത്രനെ പറ്റി പറയുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവനുമെന്ന. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായി മനസ്സിലൊന്ന് സൂചിപ്പിക്കുക നമ്മളെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത്. മൂന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹു സ്പോക്ക് ത്രൂ ദി പ്രൊഫറ്റ്സ് ആൻഡ് ദി അപ്പോസ്റ്റിൽസ്. പ്രവാചകന്മാരും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവർ, പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ച പരിശുദ്ധാത്മാവ്, അതിന്റെ ആത്മീയ അർത്ഥമൊക്കെ നമുക്കറിയാം. യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളിൽ ആ പ്രവാചകന്മാർ വഴിയായി പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ് അവർ പ്രവചനം നടത്തിയതെന്നും, സ്ത്രീഹന്മാർ കർത്താവിന്റെ സാക്ഷികളായി ലോകം മുഴുവന് സുവിശേഷം അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവരത് അറിയിച്ചതെന്നും സംശയലേശമെന്നേ ഉള്ള കാര്യമാണ്. എന്നാൽ അതിനുവേണ്ടി ഒരു വാക്യം, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു വാക്യം, 1 പത്രോസ് 1:10 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പരിശുദ്ധാത്മാവ് നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചു എന്ന് പറയുന്നതിന്റെ ആന്തരികാർത്ഥം കടക്കുന്ന ഒരു വാക്യമാണ് 1 പീറ്റർ 1:10. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. 12 തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്നവർക്ക് വെളിപ്പെട്ടു സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അപ്പൊ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവരാണ് സ്ലീഹന്മാർ, ഏവൻഗലിസ്റ്റന്മാർ, സുവിശേഷം അറിയിച്ചവർ. അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ് അവരിലുള്ള പ്രവചിച്ച പ്രവാചകന്മാർ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചു. അപ്പോ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ വാക്യത്തിൽ 1 പത്രോസ് 1:10 വാക്യങ്ങളിൽ പ്രവാചകന്മാർ ശ്ലീഹന്മാർ മുഖാന്തരം സംസാരിച്ചവനായ പരിശുദ്ധാത്മാവെന്നുള്ളതിന്റെ കൃത്യമായ വിശദീകരണം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതും നമ്മുടെ അറിവിന് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മള് നമ്മുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ, എങ്കിലും സന്ദർഭോചിതമായി പെട്ടെന്നൊന്ന് പറഞ്ഞ് എന്റെ ചിന്തകൾക്ക് ഞാൻ വിരാമമിടാം. 1 വിശുദ്ധ മൂറോൻ എന്നുള്ളതാണ്, മിർ എന്നുള്ളത്. നമുക്കറിയാം ക്രൈസ്റ്റ് മെസ്സായ എന്ന വാക്കിന്റെ അർത്ഥം ദ അനോയിന്റഡ് വൺ എന്നുള്ളതാ, അഭിഷിക്തൻ എന്നുള്ളതാ, യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ പരിശുദ്ധാത്മാവിനെ ഈ അഭിഷേക തൈലത്തോട് ചേർത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്ന് സോങ് ഓഫ് സോളമൻ 1:2 ഉത്തമഗീതം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ദൈ നെയ്മ് ഈസ് അസ് ഓയിൻമെന്റ് പോഡ് ഫോർത്ത്. അവിടെ മിറർ എന്നുള്ള വാക്ക ഉപയോഗിച്ചിരിക്കുന്നു, മൂറോ മൂറോ. അപ്പോൾ നമ്മൾ വിശുദ്ധ മാമോദീസ വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന മൂറോന്റെ അഭിഷേകം എങ്ങനെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് വരുന്നതെന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ തൈലം, യേശുക്രിസ്തുവിന്റെ നാമം ഈ തൈലത്തോട് ചേർന്ന് വരുന്നതാണ്. ഇനിയും ഈ തൈലം എങ്ങനെയാണ് പരിശുദ്ധാത്മാ അല്ലെങ്കിൽ അഭിഷേകം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാകുന്നതെന്നുള്ളതും കൂടി ചിന്തിക്കുമ്പോൾ, തൈലം ഈസ് ഈക്വൽ അല്ലെങ്കിൽ ഓയിൻമെന്റ് ഓർ മിർ ഈസ് ഈക്വൽ അനോയിൻമെന്റ് എന്നൊരു അർത്ഥം നമുക്ക് കിട്ടും. യേശു ക്രിസ്തുവിന്റെ നസറേത്ത് മാനിഫെസ്റ്റോയിൽ ലൂക്കോസ് നാലാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗോഡ് ഈസ് അപ്പോൺ മീ ബിക്കോസ് ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ. അപ്പോൾ ഈ അനോയിൻമെന്റ് വഴിയായിട്ട് കിട്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഹോളി സ്പിരിറ്റ് ഹാസ് ഗിവൺ ത്രൂ ദി അനോയിൻമെന്റ്. അതാണ് യേശുക്രിസ്തു അവിടെ ശക്തമായിട്ട് പറയുന്നത്. യേശുക്രിസ്തുവിന് എസയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് വായിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ വേദോസം വിടർത്തി നസറയത്തിലെ അവന്റെ നയപ്രഖ്യാപനമായിട്ടാണ് അത് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്, വാക്യങ്ങളൊക്കെ നമുക്കറിയാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക, ബദ്ധന്മാർക്ക് വിടുതല, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അയക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ അവനെന്നെ അഭിഷേകം ചെയ്തയച്ചിരിക്കുന്നു. ക്രൈസ്റ്റ് മെസായ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അവനിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ മൂറോൻ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് മാറുന്ന ഇതുകൊണ്ടാണ് അനോയിന്റിംഗ് ഓയിൽ, ആ അനോയിൻമെന്റ് വഴിയായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. തന്നെയല്ല, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ പത്രോസും യോഹന്നാനും ഓടി കല്ലറക്കിലെത്തുന്നു. പത്രോസ് അകത്ത് കടന്ന് കർത്താവിന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീലകളെ കാണുന്നു കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷം. പിന്നീട് വേദവസ്ത്രത്തിൽ എഴുതാത്ത ഒരു കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ ശീലകൾ പത്രോസ് ഈ 120 പേര് കൂടിയിരിക്കുന്ന സംഘത്തിന്റെ നടുവിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും അരിമത്തിയക്കാരൻ ജോസഫും നിക്കോദിമോസും കർത്താവിന്റെ ശരീരത്തിൽ പൂശിയ മൂറോനും അതുപോലെ സുഗന്ധ തൈലങ്ങളും ഒക്കെ പറ്റിയ ഈ ശീല കൊണ്ടുവന്ന് വീണ്ടും അവര് അതിൽ കൂടുതൽ ഒലിവ് ഓയിൽ ചേർത്ത് ആദ്യത്തെ മൂറോൻ കൂദാശ നടത്തിയെന്നും അത് മർക്കോസിന്റെ മാളികയിൽ വെച്ചായതുകൊണ്ട്, പ്രത്യേകിച്ച് കോപ്റ്റിക് സഭയുടെ സ്ഥാപകൻ മർക്കോസ് ആണ്, അതുകൊണ്ട് വിശുദ്ധ മർക്കോസ് ഈ മൂറോൻ കോപ്റ്റിക് സഭയിലേക്ക് കൊണ്ടുപോയെന്നും, ഇന്നും മൂറോൻ കൂദാശ ചെയ്യുന്ന സമയത്ത് ഈ കോപ്റ്റിക് സഭയിൽ നിന്നുള്ള മൂറോൻ കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഒന്ന് പകരുന്ന ഒരു പാരമ്പര്യം കഴിഞ്ഞ ഇട വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് ഈ മൂറോൻ അഭിഷേകം. ഞാൻ എന്തുകൊണ്ട് ഇത് വീണ്ടും സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആർക്കെങ്കിലും എവിടെങ്കിലും മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ സഭയിൽ ഇതിന്റെ ക്രമീകരണം വളരെ കൃത്യമാണ്. അതുകൊണ്ട് മൂറോൻ കർത്താവിന്റെ രക്തത്തിൽ നിന്ന് നമുക്ക് പുറപ്പെട്ട് കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അത് കൃത്യമായിരിക്കുന്ന അടയാളമാണ്. കർത്താവിന്റെ ശരീര രക്തങ്ങളായി അപ്പവും വീഞ്ഞും മാറുന്നത് പോലെ മൂറോൻ അഭിഷേകത്തിലുള്ള ഈ അനോയിൻമെന്റ് നമുക്ക് ലഭിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ആവാസം നമുക്ക് ലഭിക്കുകയാണെന്നുള്ളതാണ്. രണ്ടാമതായി പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് സൂചിപ്പിക്കുന്നത് വെള്ളമാണ്, ജലം. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 മുപ്പത്തി 7 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ 7 37 മുതൽ 39 വരെ വാക്യങ്ങൾ. സെക്കൻഡ് സിംബൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് വാട്ടർ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായോണ്ട് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ജലം എന്നുള്ളതിനെ ആത്മാവ്, ജലത്തിന്മേ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ശമര്യ സ്ത്രീയോട് പറയുന്നു, നിനക്ക് ജീവജലം ഞാൻ നൽകാം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം, ആന്തരികാർത്ഥം ഇതായിട്ടെടുത്ത് ജലത്തെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിൽ വെള്ളം വാഴ്വിന്റെ ക്രമം പ്രത്യേകമായിട്ട് നടത്തുകയും അതുപോലെ തന്നെ മാമോദീസ ശുശ്രൂഷയിലും ജലം പ്രത്യേകമായിട്ട് നമ്മൾ വാഴ്ത്തുന്നതായ സമയത്തെല്ലാം പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് മൂറോവിനും അതോടൊപ്പം ലിറ്റോർജിക്കൽ ഇയറിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ജലവും സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഞാനിത് എന്തിനാ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, മൂറോൻ വഴിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കുന്നതായ പെന്തിക്കോസ്തി പെരുന്നാളിലെ ഈ ജലത്തിന്റെ നമ്മളെ സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഓർക്കണം. രക്ഷിതാക്കന്മാർ ഇതിനുവേണ്ടി ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഓർക്കുന്നതിനും വേണ്ടിയാണ്. വളരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ വീണ്ടും പുതുക്കുന്നതായ ശുശ്രൂഷയാണ് നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരികെ പിടിക്കുവാൻ തക്കവണ്ണം ബലഹീനത എനിക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വീണ്ടും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മ, റോമാലേഖനം 8:11 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ ഈ ശരീരത്തിൽ പലപ്പോഴും തളർച്ചയും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ നമ്മളിത് കണ്ടു കഴിഞ്ഞതാണ്, ലൈഫ് ഗിവർ എന്നുള്ളത്, ഗിവർ ഓഫ് ലൈഫ് എന്നുള്ളത്. അപ്പോ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ്, അതിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. രണ്ടാമതായിട്ട് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നൊരു കാര്യം പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, സത്യത്തിന്റെ ആത്മാവ്. യോഹന്നാൻ 16:13, 14:25, 15:26 ഇവിടെ എല്ലാം സത്യാത്മാവ് വരുമ്പോഴോ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും, സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുമെന്നൊക്കെ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. അവൻ സത്യത്തിന്റെ ആത്മാവാണ്, ജീവന്റെ ആത്മാവാണ്, സത്യത്തിന്റെ ആത്മാവാണ്. മൂന്നാമതായിട്ട് ദ സ്പിരിറ്റ് ഓഫ് ഡിവൈൻ സൺഷിപ്പ്, റോമാലേഖനം 8:14 നമ്മൾ വായിക്കുന്നു, ഫോർ ഓൾ ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ സൺസ് ഓഫ് ഗോഡ്. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ്. അപ്പോ സഭയിൽ നമ്മൾ ദൈവമക്കളായിട്ട് നടക്കുന്ന സമയത്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മൾ തീരണം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി കാത്തിരുന്ന് അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക ദ സ്പിരിറ്റ് ഓഫ് ഡിവൈൻ സൺഷിപ്പ്, ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാനുള്ള അവകാശം നമുക്ക് അബ്ബാ പിതാവ് എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ, പുത്രത്വത്തിന്റെ ആത്മാവെന്ന് തന്നെ സൂചിപ്പിക്കുന്നു, പുത്രത്വത്തിന്റെ ആത്മാവ് അതിനെ ദൈവത്തിന്റെ മക്കളാകുന്നു. പിതാക്കന്മാരതിനെ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് നമുക്ക് പേര് നൽകിയിരിക്കുന്നു. ഇത് ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതിന്റെ വേദപുസ്തകാടിസ്ഥാനവും എന്തിനു പിതാക്കന്മാർ ഇത് നൽകിയിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ നിറവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഓർപ്പിക്കുക. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നമ്മുടെ ചിന്തകൾക്ക് വിരാമമിടാം. 51 എന്ന് നമ്മൾ വായിക്കുന്നതായ കാര്യമാണ് 51. ഓരോ ആരാധനയിലും 51 വായിക്കാതെ ഒരു ആരാധനകളും നമ്മൾ കൊണ്ടുപോകാറില്ല. ഓരോ കുദാശകളിലും അവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ ചില കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. 13:53 അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയുമെന്ന. എപ്പോൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആശയം വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വേണം. നമുക്ക് അധികാരമുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ അതിനുള്ളൊരു മാർഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരെ ചെന്ന് അതിക്രമക്കാരോട് വഴി ഉപദേശിക്കുക. പി സി ജോർജസൻ നേരെ ചെന്നിട്ട് അതിക്രമക്കാരോട് വഴികളെ ഉപദേശിക്കുന്നു, പക്ഷെ പാപികളൊന്നും ദൈവത്തെങ്കിലേക്ക് മനം തിരിയുന്നില്ല. അപ്പൊ പി സി ജോർജസൻ ചിന്തിക്കണം, വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കണം. എപ്പോഴാണ് ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കുന്നത്, പാപികൾ മനം തിരിയുന്നത്? 10 വാക്യങ്ങൾ വായിക്കണം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പൊ ഒരു വാക്ക് കണ്ടു, സ്ഥിരമായ ഒരാത്മാവ്. 11 നിന്റെ സന്നദ്ധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. 2 വാക്ക് കണ്ടു, നിന്റെ പരിശുദ്ധാത്മാവ്. പന്ത്രണ്ടാം വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. മൂന്നാമതൊരു വാക്ക് കണ്ടു, മനസ്സൊരുക്കമുള്ള ആത്മാവ്. അപ്പൊ സ്ഥിരമായൊരാത്മാവ്, പരിശുദ്ധാത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവ്, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയേണ്ടത്. ഇതിന്റെ ശക്തി നമ്മളിൽ ഇല്ലാതെ പി സി ജോർജസിന് ആരെ ഉപദേശിക്കാൻ ചെന്നാലും അവർ തിരികെ മനംതിരിയത്തില്ല. അതല്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ നമ്മൾ നേർവഴിക്കാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ശക്തി നമ്മളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവർ മനംതിരിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം, ദൈവമേ സ്ഥിരമായ ഒരാത്മാവ്, നിന്റെ പരിശുദ്ധാത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നീ എന്നെ താങ്ങിയെങ്കിൽ മാത്രമേ ഞാൻ അതിക്രമക്കാരോട് വഴി ഉപദേശിക്കുമ്പോൾ അവര് പാപികളിൽ നിന്നിലേക്ക് മനം തിരിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും ബലം നൽകട്ടെ. അതനുസരിച്ച് നമ്മളുടെ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം എന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അതിർത്തികളൊക്കെയും മായ്ച്ചു കളയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ സത്യ അനുതാപത്തിലേക്ക് വന്ന് മനസ്സ് തിരിഞ്ഞ് മനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താണു വീണ് അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അധികാരം മാത്രമല്ല ആ ശക്തിയെയും കൂടെ പുതുക്കിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം, അധികാരം പ്രാപിക്കുവോളം അല്ല, അധികാരമൊക്കെ നമുക്കുണ്ട്, പക്ഷെ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പി എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് മുൻപിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അഭിമന്യ തിരുമേനി, വന്ദ്യനായ പി സി ജോർജസൻ, വന്ദ്യ വൈദികരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, അനുഗ്രഹീതമായ ഒരു സന്ദേശം ഈ പ്രഭാതത്തിൽ നമ്മളെ കേൾപ്പിക്കുവാൻ വലിയവനായ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി കരുതിയത് ബഹുമാനപ്പെട്ട ജോർജസന്റെ വാക്കുകളാണ്. വ്യത്യസ്തമായ ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ആഴത്തിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ടെന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചില ആശയങ്ങളെ പെന്തക്കോസ്തി പെരുന്നാളിന്റെ പശ്ചാത്തലത്തെ അനുബന്ധിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംവേദനം നടത്തിയത്. നമ്മൾ ഈ പെരുന്നാളിനെ കേവലം ആ ദിവസത്തെ ഒരു ചടങ്ങായി മാത്രം കാണുന്നതിനേക്കാൾ എത്രയോ ഉപരിയായി തിരുവചനാടിസ്ഥാനത്തിലും വേദശാസ്ത്ര പരിജ്ഞാനത്തിലും സഭയുടെ പാരമ്പര്യ വിജ്ഞാനത്തിലും ഒക്കെ കോർത്തിണക്കി ഇതിന്റെ പ്രാധാന്യത്തെ വിശദീകരിച്ച് പഠിപ്പിക്കുവാൻ ഈ പ്രസംഗത്തിന്റെ ആദ്യോടന്ത് അച്ഛൻ ശ്രമിച്ചു. അത് നമുക്കൊക്കെയും പ്രയോജനപ്രദമായിരിക്കുമെന്ന് യാതൊരു സംശയം കൂടാതെ നമുക്ക് ഏവർക്കും അനുഭവപ്പെട്ട കാര്യം കൂടിയാണ്. നമ്മൾ പലപ്പോഴും പെന്തക്കോസ്തി പെരുന്നാളിനെ കാണുന്നത് ഒരു ലെങ്തി സർവീസ്, അതുകൊണ്ട് കഴിവതും താമസിച്ചു വന്നാലും കുഴപ്പമില്ല, കാര്യം തീരുമ്പം താമസിക്കുമല്ലോ. അങ്ങനെ ഒരു ലളിതമായ ചിന്തയിലേക്ക് ആധുനിക ലോകം മാറ്റപ്പെടുമ്പോൾ ഇതെത്രമാത്രം അതിൽ സംബന്ധിച്ചാലും അത് പ്രയോജനമാണ്, അനുഗ്രഹമാണ്. കാരണം അത് ധാരാളം വ്യത്യസ്തമായ മേഖലകളിൽ അതിന് കാരണങ്ങൾ, വ്യക്തതകൾ ഉണ്ട് എന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. വൈറ്റ് സൺഡേ എന്നൊരു പദം പിൽക്കാലത്ത് ഈ പെന്തക്കോസ്തി ദിവസത്തെ കുറിച്ച് പ്രചരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള രണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണം പോലെയാണ് ഈ പ്രധാന ദിവസം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 28, I will pour out my spirit on all the people. And in St. John chapter 16 verse 5 to 15, I will send another counselor for you. ഈ രണ്ട് പ്രവചനങ്ങളും അന്വർത്ഥമാകുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പെരുന്നാൾ ദിവസമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. ലഭിക്കപ്പെട്ട ആ പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ച് അതിന് ധാരാളം ആരാധനാ പാരമ്പര്യത്തിൽ നിന്നും വേദപുസ്തകത്തിൽ നിന്നും ഇതിന്റെ അടയാളങ്ങളും രൂപകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അച്ഛൻ സംസാരിച്ചത്. ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരർത്ഥതലത്തിലേക്ക് വളരുവാൻ ഉള്ളൊരു വലിയ ആഹ്വാനം അച്ഛൻ നമ്മളിലൂടെ നൽകുകയാണ്. നമ്മൾ ശരീരത്തെക്കുറിച്ചും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചൊക്കെ വളരെ കോൺഷ്യസ് ആയി കാലഘട്ടം. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളും വലിയ വലിയ ചർച്ചകൾ സുഹൃത്ത് വലയത്തിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നടക്കാറുണ്ട്. എന്നാൽ ഈ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്നിൽ ഗുണകരമായി തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചർച്ചകളിലേക്ക് നമ്മൾ പലപ്പോഴും മുഖം തിരിക്കാറുണ്ട്. എന്നാൽ അനിവാര്യമായ ഒരാശയമായി അച്ഛൻ നമ്മളെ ഇത് പഠിപ്പിച്ചു. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പ്രാർത്ഥന ചൊല്ലുന്നതോടൊപ്പം ഈ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഗുണഭോക്താക്കളായി തീരുന്നതോടൊപ്പം ആ ഗുണം നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരാഗ്രഹവും നിശ്ചയമായും ഇതിലൂടെ ലഭ്യമാകട്ടെ. അതിന് ഈ സന്ദേശം നമ്മളെ സഹായിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛൻ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ വിശദമായി പഠിച്ചും അത് അതുപോലെ തന്നെ അതിന്റെ യാതൊരു കുറവും കൂടാതെ ആ നമ്മിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അക്കാര്യത്തിൽ പ്രത്യേകം അച്ഛനെ പ്രശംസിക്കേണ്ടതാണ്, അഭിനന്ദിക്കുന്നു. ദൈവം കൂടുതൽ പ്രോജ്വലിപ്പിക്കട്ടെ. തിരുവചനവും വേദശാസ്ത്രവും പഠിപ്പിക്കുവാൻ ധാരാളം പേർക്ക് അത് പ്രയോജനമാകുവാൻ അച്ഛനെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എന്റെ വാക്ക് ഞാനിവിടെ പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി പ്രിയപ്പെട്ട പി സി ഓർ അച്ഛൻ, ഐസക് അച്ഛൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയം. പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ള പേരുകൾ വായിക്കുന്നത് റെജി, ജിമ്മി, താറാമ, ആലിസ് ജോസഫ്, ആലിസ്, ലളിത, ലൊറീൻ, സാബു, മോളി, മോളി ഫ്രം ഡാലസ്, മിഷേൽ, ജോയൽ, ലിൻസി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മയുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം ഭാഗ്യവർക്ക് പ്രാർത്ഥിക്കും. മോനി പ്രാർത്ഥിക്കും. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും ആ സന്നിധിയിൽ അടുത്ത് വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ദൈവാത്മാവോട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ കൂടി ഞങ്ങളിലൊക്കെ അവിടുന്ന് രൂപപ്പെടുത്തിയ ദൈവാത്മാവിനെ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കൂട്ടായ്മകളും ഞങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽപ്പറങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ സഹായകരമാകാൻ സഹായിക്കണമേ. ഈ ലോകത്തിലെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ തളർത്തിക്കളയാതെ തമ്പുരാന്റെ കരങ്ങൾ സമർപ്പിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആത്മാവിനെ പ്രബലപ്പെടുത്തത്തക്കവണ്ണം ഈ ലോകത്തിൽ സാക്ഷിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവം, ഞങ്ങളിലുള്ള ആത്മാവിനെ പറ്റിയുള്ള നല്ല ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ കാര്യങ്ങൾ, ഓരോ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുമ്പോഴും അത് ഞങ്ങളുടെ ആത്മാവിനെ തളർത്തുന്നതാണോ വളർത്തുന്നതാണോ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങളിൽ അവിടിട്ടിരിക്കുന്ന ആത്മീയ ആത്മാവിന്റെ ശക്തിയെ, തേജസ്സിനെ കൂടുതൽ പ്രബലപ്പെടുത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പേര് പറയപ്പെട്ടവരും അല്ലാത്തവരുമായവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ലോകത്തെ മറന്ന് ജീവിക്കത്തക്കവണ്ണം അവരുടെ മനസ്സിനെ അവിടെ ശക്തീകരിക്കണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോയാലും ആശ്വസിപ്പിക്കുവാനുള്ള കരങ്ങളിൽ എന്റെ അപ്പനുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി രോഗത്തെയും അതുണ്ടാക്കുന്ന വേദനയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവനും തമ്പുരാനിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നവനും ജീവിതത്തിൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും ആവശ്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ നിന്റെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു തിരിച്ചറിവ് മുമ്പാകെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യത്തോടെ മറികടക്കാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തലമുറകളെ തിരൂപ സമർപ്പിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ദുർപ്രവർത്തനങ്ങളും ദുർപ്രേരണകളും ഒക്കെ സമൃദ്ധിയായിട്ട് ഈ ലോകത്തിൽ വിളയാടുമ്പോൾ ദൈവമേ അതിനെയൊക്കെ അതിജീവിച്ച് ഭക്തിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തിരിച്ചറിവ് നിന്റെ മക്കൾക്ക് അവിടെ പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് മനസ്സിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേകാൽ ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന അഭിയുന്ന തിരുമേനിയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയൊക്കെ ആ കരങ്ങളിൽ കരുണയോടെ സമർപ്പിക്കുന്നു. സഭയിലെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും അറിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പീഡിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിൽ കൂടി ക്രിസ്തുവിനെ നശിപ്പിക്കാം എന്നുള്ള ബോധ്യത്തോടുകൂടി പൈശാചിക പ്രേരണയോടെ ലോകം പ്രവർത്തിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകുവാനും അങ്ങയുടെ രാജ്യത്വം ഈ പ്രപഞ്ചത്തിൽ ശക്തിയോളം നിലനിൽക്കുവാൻ തക്കവണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് ദൈവോധന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയൊക്കെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഓർക്കുന്നു. സംബന്ധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഒരുപാട് നൊമ്പരത്തോട് ഹൃദയവേദനയോട് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അനേകരുടെ രോഗങ്ങളിൽ ഭാരം പേറി നടക്കുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവരെ അറിയുന്നില്ലെങ്കിലും അങ്ങയുടെ മുമ്പാകെയുള്ള ഞങ്ങളുടെ സമർപ്പണങ്ങളും പ്രാർത്ഥനകളിലും അവരെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഓരോരുത്തർക്കും ആശ്വാസവും ബലവും നൽകണമേ. ഈ ഭദ്രാസനത്തിലെ എല്ലാ ദൈവമക്കൾ ചേർന്ന് ഈ രോഗികൾക്ക് വേണ്ടിയിട്ടും പ്രയാസം അനുഭവിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാപികളാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും മക്കളൊന്ന് അവകാശപ്പെടുവാൻ യാതൊരു യോഗ്യത ജീവിതത്തിലില്ലെങ്കിലും ദൈവമേ, വഴിതെറ്റിപ്പോയ മകൻ തിരിച്ചു വരുന്നതും കാത്ത വീടിന്റെ ഭവനത്തിലിരുന്ന ദേവാനായ അപ്പനെ പോലെ ഞങ്ങളുടെ അപേക്ഷ മാനിക്കണമേ, ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും ഇതിന് ഉപവാസം സമർപ്പിക്കുന്നു. വാഴ്ച അനുഗ്രഹിക്കണമേ. സകല വാങ്ങിപ്പോർക്ക് സ്വർഗീയ ഉറേഷ്ലവർ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന വന്നാളും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നമ്മൾ സ്വർഗാരോഹണ നാളുകളിലേക്ക് സമീപിക്കുന്നു. അതിനുശേഷം പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പ്രോപ്പുള്ള പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിനും അതിലൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടിയുള്ള അതി ജീവിത യാത്രയ്ക്കായിട്ട് വരുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഒരുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കാം. നല്ല ദൂത് നമുക്ക് നൽകിയ അച്ഛനോടും അതിനുവേണ്ടി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം ആ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ ഞങ്ങളെല്ലാവരുടെ കൂടി സഭയോട് സമൂഹത്തോടു കൂടിയും ഭദ്രാസനത്തോടും എല്ലാ പ്രവർത്തനത്തോടുകൂടെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടി പ്രാർത്ഥന ഉറക്കണമെന്ന് ആവശ്യപ്പെടുക്കുന്ന എല്ലാ സഹോദരങ്ങളോടുകൂടി ഉന്നയിച്ചനാഥ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളോടു കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിയുന്ന തിരുമേനിയോട്, അതോടൊപ്പം തന്നെ വളരെ ചിന്തോദ്ദീപകമായ ഒരു പ്രസംഗം നൽകി നമ്മളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട പി സി ഒരച്ഛനോടുള്ള സ്നേഹവും, അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന മമന്നി മാമൻ കോറപ്പിസ്കോപ്പാച്ചൻ, ബി സി വർഗീസ് കോറപ്പിസ്കോപ്പാച്ചൻ, മമന്നി തമ്പാനച്ചൻ, സക്കറിയ റമ്പാച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭാഗമാകുന്ന എല്ലാ വൈദികരും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിലായിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് പറഞ്ഞവരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും പേരുകളൊക്കെ രോഗികളായിട്ട് ഓർക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വൈദികരുടെ ആരുടെയെങ്കിലും ഫോണിൽ നിങ്ങൾ അയച്ചു തരിക, അവരെയൊക്കെ നമുക്ക് ഓർക്കാവുന്നതാകും. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷയുടെ അറിയിപ്പ് നിങ്ങൾക്ക് നൽകുമ്പോൾ നമ്മുടെ ഇടവക ഗ്രൂപ്പുകളിലും മറ്റ് സഭയുടെ ഗ്രൂപ്പുകളിലും ഒക്കെ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് താഴ്മയോടെ എല്ലാവരോടും അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഉറക്കി പ്രാർത്ഥിക്കുകയും ചെയ്തോട് നിർത്തുന്നത്. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജൂളിയാന്റി, അതുപോലെ പ്രിയപ്പെട്ട മനോജ്, ഇതിന്റെ ചുമതലയുള്ള മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.